ഒന്ന് കൊരിന്ത്യർ അധ്യായം 6. നിങ്ങളുടെ കൂട്ടത്തിൽ നിന്നൊരാൾക്ക് മറ്റൊരാൾക്കെതിരായി എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്തിനാണ് നിയമകോടതിയിലേക്ക് പോകുന്നത്? ദൈവത്തിനു മുമ്പിൽ നീതീകരിക്കപ്പെട്ടവരല്ല അവർ. പിന്നെ എന്തിനാണ്, ആരാണ് നീതിമാനെന്ന് നിശ്ചയിക്കാൻ നിങ്ങൾ അവരെ അനുവദിക്കുന്നത്? നിങ്ങൾ ലജ്ജിക്കുക. എന്തുകൊണ്ടാണ് നിങ്ങൾ ഇതിനായി ദൈവത്തിന്റെ ആളുകളെ സമീപിക്കാത്തത്? ദൈവത്തിന്റെ ആളുകൾ ഈ ലോകത്തെ ആകെ വിധിക്കുമെന്ന് തീർച്ചയായും നിങ്ങൾക്കറിയാം. അതുകൊണ്ട് നിങ്ങൾ ഈ ലോകത്തെ വിധിച്ചാൽ ഇതുപോലുള്ള ചെറിയ കാര്യങ്ങളിൽ വിധിക്കാൻ നിങ്ങൾ തീർച്ചയായും പ്രാപ്തരാണ്. ഭാവിയിൽ നമ്മൾ ദൂതന്മാരെ വിധിക്കുമെന്ന് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് ലൗകികമായ ഇത്തരം വിധികൾ നടത്താനും നമുക്കാവുമെന്ന് തീർച്ച. അതിനാൽ നിങ്ങൾക്കുള്ള തർക്കങ്ങളുമായി എന്തിന് സഭയിലില്ലാത്തവരുടെ അടുത്തേക്ക് പോകുന്നു? സഭയെ സംബന്ധിച്ചിടത്തോളം അവർ ആരുമല്ല. നിങ്ങളെ നാണിപ്പിക്കാനാണ് ഞാനിത് പറയുന്നത്. രണ്ട് സഹോദരന്മാർക്കിടയിലുള്ള തർക്കം പരിഹരിക്കുന്നതിന് മതിയായ വിജ്ഞരായ ചിലർ നിങ്ങൾക്കിടയിൽ തീർച്ചയായുമുണ്ട്. എന്നാൽ ഇപ്പോൾ ഒരു സഹോദരൻ മറ്റൊരു സഹോദരനെതിരെ കോടതിയിലേക്ക് പോകുന്നു. അവിശ്വാസികളെ നിങ്ങൾ വിധി പറയാൻ നിയോഗിക്കുന്നു. മറ്റുള്ളവർക്കെതിരെ നിങ്ങൾ കൊടുക്കുന്ന അന്യായങ്ങൾ ഓരോന്നും നിങ്ങൾ പരാജയപ്പെട്ടുവെന്നതിന് തെളിവാണ്. മറ്റുള്ളവരെ നിങ്ങൾക്കെതിരായി എന്തെങ്കിലും തെറ്റ് ചെയ്യാൻ അനുവദിക്കുകയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നന്ന്. ആരെങ്കിലും നിങ്ങളെ വഞ്ചിക്കാൻ അനുവദിക്കുകയാണ് നന്ന്. പക്ഷേ നിങ്ങൾ തന്നെ തെറ്റ് ചെയ്യുകയും വഞ്ചിക്കുകയും ചെയ്യുന്നു, അതും ക്രിസ്തുവിലുള്ള സ്വന്തം സഹോദരങ്ങളോട്. തെറ്റ് ചെയ്യുന്നവർക്ക് ദൈവരാജ്യത്തിൽ സ്ഥാനമില്ലെന്ന് തീർച്ചയായും നിങ്ങൾക്കറിയാം. വിഡ്ഢികളാക്കപ്പെടരുത്. ഇനി പറയുന്നവർക്ക് ദൈവരാജ്യത്തിൽ സ്ഥാനം ലഭിക്കില്ല. ലൈംഗിക പാപം ചെയ്യുന്നവർ, വിഗ്രഹാരാധകർ, വ്യഭിചരിക്കുന്നവർ, സ്വവർഗരതിക്കാർ, മറ്റുള്ളവരെ ലൈംഗിക പാപത്തിന് ഉപയോഗിക്കുന്നവർ, മോഷ്ടാക്കൾ, സ്വാർത്ഥർ, മദ്യപാനികൾ, മറ്റുള്ളവരെ ദുഷിക്കുന്നവർ, വഞ്ചകർ. മുൻകാലത്ത് നിങ്ങളിൽ ചിലരും അങ്ങനെയായിരുന്നു. പക്ഷേ നിങ്ങൾ കഴുകപ്പെട്ടു, നിങ്ങൾ വിശുദ്ധരാക്കപ്പെട്ടു. കർത്താവായ യേശു ക്രിസ്തുവിന്റെയും നമ്മുടെ ദൈവത്തിന്റെ ആത്മാവിന്റെയും നാമത്തിൽ നിങ്ങൾ ദൈവത്തിനു മുമ്പിൽ നീതീകരിക്കപ്പെട്ടു. എല്ലാ കാര്യങ്ങളും എനിക്കായി അനുവദിച്ചിരിക്കുന്നു. പക്ഷേ എല്ലാം നന്നല്ല. എല്ലാം എനിക്കായി അനുവദിച്ചിരിക്കുന്നു. പക്ഷേ ഞാൻ ഒന്നിനെയും എന്റെ യജമാനനാകാൻ അനുവദിക്കില്ല. ആഹാരം വയറിനും വയറ് ആഹാരത്തിനുമാണ്. അതെ, പക്ഷേ ദൈവം അവ രണ്ടിനെയും നശിപ്പിക്കും. ശരീരം ലൈംഗിക പാപത്തിനുള്ളതല്ല, ശരീരം കർത്താവിനുള്ളതാണ്, കർത്താവ് ശരീരത്തിനും. തന്റെ ശക്തി കൊണ്ട് ദൈവം കർത്താവായി യേശുവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. ദൈവം നമ്മളെയും ഉയർത്തെഴുന്നേൽപ്പിക്കും. നിങ്ങളുടെ ശരീരങ്ങൾ ക്രിസ്തുവിന്റെ തന്നെ ഭാഗങ്ങളാണെന്ന് നിങ്ങൾക്കറിയാം. അതിനാൽ ഞാൻ ഒരിക്കലും ക്രിസ്തുവിന്റെ ഭാഗങ്ങളെടുത്ത് ഒരു വേശ്യയുമായി അവയെ കൂട്ടിച്ചേർക്കരുത്. തിരുവെഴുത്തുകളിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, രണ്ടുപേർ ഒന്നായിത്തീരും. അതിനാൽ ഒരു വേശ്യയുമായി ചേർന്ന് ലൈംഗിക പാപം ചെയ്യുന്നവൻ ശരീരത്തിൽ അവളുമായി ഒന്നാകുകയാണ്. പക്ഷേ കർത്താവുമായി ചേരുന്ന ഒരുവൻ ആത്മാവിലും അവനിൽ ഒന്നായിത്തീരും. അതിനാൽ ലൈംഗിക പാപത്തിൽ നിന്നും അകന്നു പോവുക. ഒരാൾ ചെയ്യുന്ന മറ്റോരോ പാപവും അവന്റെ ശരീരത്തിന് വെളിയിലാണ്. എന്നാൽ ലൈംഗിക പാപം ചെയ്യുന്നവൻ തന്റെ തന്നെ ശരീരത്തിനെതിരായി പാപം ചെയ്യുന്നു. നിങ്ങളുടെ ശരീരം പരിശുദ്ധാത്മാവിന്റെ ആലയമാണെന്ന് നിങ്ങളറിയുക. പരിശുദ്ധാത്മാവ് നിങ്ങൾക്കുള്ളിലാണ്. ദൈവത്തിൽ നിന്ന് നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു. നിങ്ങൾ നിങ്ങളുടെ തന്നെ സ്വന്തമല്ല. നിങ്ങളെ ദൈവം വിലയ്ക്ക് വാങ്ങി. അതിനാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ ബഹുമാനിക്കുക.